إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബുൽ അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മഹാനായ പ്രസിദ്ധനായ സഹാബിയൻ, നമുക്കറിയാം സയ്യിദുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനായ സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, അദ്ദേഹവും സഹാബിയായിരുന്നല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അറിവിനെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. അത്രയും വലിയ പണ്ഡിതനായിരുന്ന സഹാബിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം എങ്ങനെയാണ് അറിവ് സമ്പാദിച്ചത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്. അറിവ് താങ്കൾക്ക് ഇത്രമാത്രം കിട്ടിയത് എങ്ങനെയാണ്? അദ്ദേഹം അതിന് മറുപടി പറയുന്നത് ബിലിസാനിൻ സഊൽ, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ്, അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, വഖൽബിൻ അഖൂൽ, ബുദ്ധിയുള്ള ഒരു ഹൃദയം, അതുപോലെ തന്നെ വബദനിൻ ഗൈരി മലൂൽ, മടുപ്പ് ബാധിക്കാത്ത ഒരു ശരീരം. അങ്ങനെയൊക്കെയാണ് മടുപ്പ് ബാധിക്കാതെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ട്, ബുദ്ധിയുള്ള ഒരു ഹൃദയം കൊണ്ട്, നിരന്തരം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അറിവ് സമ്പാദിച്ചത് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ പണ്ഡിതനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ചെറുപ്പത്തിലായിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിന്നിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. യാ ഗുലാം, മോനെ എന്ന് വിളിച്ചുകൊണ്ട്, കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ കൽപ്പനകളെ നീ സൂക്ഷിക്കണം. യഹ്ഫളുക, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഒന്നാമത്തെ ഉപദേശം അതായിരുന്നു. ഒന്നാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് അതായിരുന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉപ്പയുടെ സഹോദര പുത്രന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെ സൂക്ഷിക്കണം, അതോ അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങളെ നീ ശ്രദ്ധിക്കണം. യഹ്ഫളുക, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. സഹോദരങ്ങളെ, ഈ ഉപദേശത്തിന് അന്നും ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതും പഠിക്കേണ്ടതും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ്, ചില പാഠങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ കാര്യം എന്താ? നീ അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ സംരക്ഷണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അള്ളാഹുവിന്റെ വിഖായ, അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ നമ്മൾക്ക് മറ്റുള്ളവരുടെ സംരക്ഷണമൊന്നും യാതൊരു നിലക്കും ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിന്റെ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. അതിനെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കണം, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയണം, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പാലിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുണ്ടാകണം. രണ്ടാമതായി പറഞ്ഞത്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ നീ മുറുകെ പിടിക്കണം, അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എങ്കിൽ നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ സഹായം നിനക്ക് നിന്റെ കൂടെ ഉണ്ടാകും, നിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ സഹായം നിനക്ക് കണ്ടെത്താൻ സാധിക്കും, അള്ളാഹു നിനക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അള്ളാഹു തആല ഏഴാകാശങ്ങൾക്കപ്പുറത്തെ അർശിലാണുള്ളത് എന്ന് നമുക്കറിയാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന്റെ വിഖായത്തും അള്ളാഹുവിന്റെ റിആയത്തും അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിപാലനവും നമുക്കുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതാണ് ഇഹ്ഫദില്ല തജിദുഹു തുജാഹക എന്ന് പറഞ്ഞാൽ, നീ അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഉപദേശം അതാണ്. സഹോദരങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ആദ്യം നടത്തി. അള്ളാഹുവിന്റെ റിആയത്തും വിഖായത്തും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിപാലനവും അള്ളാഹുവിന്റെ സംരക്ഷണവും ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഹിഫ്ളു അവാമിരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും പരിപാലനവും നമ്മൾക്ക് ലഭിക്കും. അതുകൊണ്ടേ കാര്യമുള്ളൂ, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിച്ചതുകൊണ്ടേ നമ്മൾക്ക് കാര്യമുള്ളൂ. അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ നമ്മൾക്ക് യാതൊരു നിലക്കും ഒന്നും തന്നെ പ്രയോജനപ്പെടുകയില്ല. നമുക്കറിയാം നമ്മുടെ നാടിന്റെ സാഹചര്യം, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ദിവസം തോറും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടുന്നു, അവർ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ മാത്രം. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മുടെ രാജ്യത്ത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ്, നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ആയത്തും വിഖായത്തുമാണ്. എന്താണ് അതിന് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക, അതാണ് അതിനുള്ള പരിഹാരം. തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ, മഹാനായ താബിഈയൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇദാ വഖഅത്തിൽ ഫിത്ന, ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ, പ്രത്യേകിച്ച് ദീനിയായ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, ആ പരീക്ഷണത്തിന്റെ തീയിനെ നിങ്ങൾ ചെക്കുവ കൊണ്ട് അണച്ചു കളയണം, സൂക്ഷ്മത കൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ആ ഫിത്നയെ അണച്ചു കളയണം എന്നാണ് തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ചെക്കുവ കൊണ്ട് പ്രതിരോധിക്കുക. പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഫിത്നകൾ ഉണ്ടാകും, എന്താണ് പരിഹാരം? തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞു, അതിനെ നിങ്ങൾ അണച്ചു കളയണം ചെക്കുവ കൊണ്ട്, ചെക്കുവ കൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കണം. ഇത് തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹു തആലയുടെ ആയത്തിൽ നിന്നെടുത്തതാണ്. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അവർ അള്ളാഹുവിന് ചെഹുവ കാണിക്കുന്നുണ്ടോ, അള്ളാഹു അവന് രക്ഷപ്പെടാനുള്ള മാർഗം, മഹ്റജ്, അള്ളാഹു അവന് ഒരുക്കി കൊടുക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ, യജ്അല്ലഹു മഹ്റജ, അവന് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നിട്ടുള്ള വാഗ്ദാനമാണ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. നമ്മൾ സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ സൂക്ഷ്മത കാണിച്ചുവോ, ചെക്കുവയുള്ളവരായോ, ഉച്ചഖിയായോ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഏത് പ്രശ്നങ്ങളിൽ നിന്നും മഹ്റജ്, രക്ഷപ്പെടാനുള്ള പോംവഴി അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. പ്രശ്നം നമ്മുടെ അടുത്താണ്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. തൽഖുബ് ഹബീബ് റഹിമഹുള്ള ഇത് പറഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, മത്തഖ്വ എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? തൽഖുബ് ഹബീബ് റഹിമഹുള്ള തിരിച്ചു മറുപടി പറയുന്നുണ്ട്. തൽഖുബ് ഹബീബ് റഹിമഹുള്ള പറഞ്ഞ ഈ മറുപടി ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തഖ്വക്കുള്ള ഏറ്റവും നല്ല നിർവചനമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിർവചനം, തഖ്വക്കുള്ള വ്യത്യസ്ത നിർവചനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ നിർവചനം തൽഖുബ് ഹബീബ് റഹിമഹുള്ള മഹാനായ ചാബിഈ ഈ പറഞ്ഞ നിർവചനമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അൻ തഅമല ബിതാഅത്തില്ലാ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കലാണ്. അള്ളാഹു സൽക്കർമ്മമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യം അത് ജീവിതത്തിൽ ചെയ്യലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രമാണബദ്ധമായി എന്തൊക്കെയാണോ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും നന്മയായി പഠിപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യലാണ്. തർജു സവാബല്ലാഹ്, എങ്ങനെ ചെയ്യണം? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ് തഖ്‌വയുടെ ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം തൽഖുബ് ഹബീബ് റഹിമഹുള്ള പറഞ്ഞു, വഅൻ തക്തുറുക മഅസിയത്തല്ലാഹ്, അള്ളാഹു വിരോധിച്ച കാര്യം നീ വെടിയലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അതും തോന്നിയതുപോലെയല്ല. വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും എന്തൊക്കെയാണോ തിന്മകളെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ആ തിന്മകളെ വെടിയലാണ്. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ, എങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലാണ് അത് തഖ്വ എന്ന് തൽഖുബ് ഹബീബ് റഹിമഹുള്ള പറഞ്ഞു. സഹോദരങ്ങളെ, ഈ ഒരു തഖ്വയിലേക്ക് കടന്നു വന്നാലാണ് നമ്മൾക്ക് അള്ളാഹുവിന്റെ റിആയത്തും വിഖായത്തും അള്ളാഹുവിന്റെ സംരക്ഷണവും പരിപാലനവും ലഭിക്കുകയുള്ളൂ. ആ സംരക്ഷണം ലഭിക്കണമെങ്കിൽ തഖ്വയുണ്ടായിരിക്കണം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ആദ്യത്തെ രണ്ട് ഉപദേശത്തിന്റെ ആകത്തുക. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാവുക എന്നുള്ളതാണ് കാര്യം. ആര് നമ്മൾക്കെതിരാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടോ, ഒരാൾക്കും ഒന്നും നമ്മളെ ചെയ്യാൻ സാധിക്കുകയില്ല. ലോകത്തിലെ എല്ലാ ആളുകളും നമ്മുടെ കൂടെയാണ്. അള്ളാഹു നമ്മുടെ എതിർപക്ഷത്താണെങ്കിൽ ഈ പറഞ്ഞ ജനസാഗരത്തിന് ഒരു ചുക്കും അള്ളാഹുവിനെതിരെ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകണം. മഅയ്യത്തുല്ലാഹ്, അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മഅയ്യത്തുള്ള അള്ളാഹുവിന്റെ സാമീപ്യം എന്ന് പറഞ്ഞാൽ അത് രണ്ടു രൂപത്തിലുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മഅയ്യത്തുൻ ആമ്മ, പൊതുവായ സാമീപ്യം, അള്ളാഹു എല്ലാവരുടെ അടുത്തും, അഥവാ അള്ളാഹുവിന്റെ അറിവ് എല്ലാവരിലുമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നല്ല, അത് തെറ്റായ വിശ്വാസമാണ്. അള്ളാഹു ഉപരിയിലാണ്, ആകാശലോകത്താണ്. എന്നാൽ അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കാഴ്ചയും കേൾവിയും എല്ലാവരിലും ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിന്റെ കേൾവിക്കോ അറിവിനോ പുറത്തായി ഒന്നും തന്നെ ഇവിടെയില്ല. ആ നിലയ്ക്ക് എല്ലാവരുടെ അടുത്തും, എല്ലാ ആളുകളിലും, എല്ലാ സൃഷ്ടികളിലും അള്ളാഹുവിന്റെ അറിവുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് മഅയ്യത്തുൻ ആമ്മ, വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കേൾവിയും അള്ളാഹുവിന്റെ കാഴ്ചയും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ ഹദീദിൽ അള്ളാഹു തആല പറഞ്ഞു. അതാണ് മഅയ്യത്തുൻ ആമ്മ, പൊതുവായ സാമീപ്യം. എന്നാൽ മറ്റൊന്ന് മഅയ്യത്തുൻ ഖാസ്സ, പ്രത്യേകമായ അള്ളാഹുവിന്റെ സാമീപ്യം. അള്ളാഹു എന്റെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, സത്യവിശ്വാസികളുടെ കൂടെയുണ്ട് എന്നൊക്കെ പറയുന്ന സാമീപ്യം എന്താണ്? അള്ളാഹുവിന്റെ സഹായം അവന്റെ കൂടെയുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ തൗഫീഖ്, അള്ളാഹുവിൽ നിന്നുള്ള എളുപ്പം അവന്റെ കൂടെയുണ്ട് എന്നാണ്. അള്ളാഹു നൽകുന്ന ശക്തി അവന്റെ കൂടെയുണ്ട് എന്നാണ്. അതാണ് മഅയ്യത്തുൻ ഖാസ്സ. അതാരുടെ കൂടെയാണുള്ളത്? അള്ളാഹു ആരുടെ കൂടെയാണ്? വിശുദ്ധ ഖുർആൻ നാല് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു അവരുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ, അവരുടെ കൂടെ അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖുണ്ട്, അള്ളാഹു അവരെ പ്രത്യേകമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ പരിഗണനയും ശ്രദ്ധയും അവരിലുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്? നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ഗുണം അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു ഉള്ളതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായമുള്ളത്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളത്, അള്ളാഹുവിന്റെ സഹായമുള്ളത് മുത്തഖികളുടെ കൂടെയാണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല പറഞ്ഞു. സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഏറ്റവും വലിയ സൂക്ഷ്മത ഏത് വിഷയത്തിലുണ്ടാകേണ്ടത്? നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിൽ. ഏറ്റവും കടുത്ത ഹറാം ഏതാണ്? ശിർക്കാണ്. ഇന്ന ശിർക്ക ലസുൽമുൻ അദീം, ആ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സൂക്ഷ്മത. കുഫറിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അതിന് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ സൂക്ഷ്മത. ബിദഅത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൂക്ഷ്മത. അതിന്റെ ആ തർത്തീബ് അങ്ങനെയാണ്, ക്രമം അങ്ങനെയാണ്. ശിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, ബിദഅത്തുകളിൽ നിന്നും, വൻ പാപങ്ങളിൽ നിന്നും, ചെറിയ പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക, അവരാണ് മുത്തഖി. ശിർക്ക് ചെയ്യുന്നവർ ഒരിക്കലും മുത്തഖിയല്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു തേടുന്നവർ ഒരിക്കലും മുത്തഖിയല്ല. അവന്റെ കൂടെയല്ല അള്ളാഹു ഉള്ളത്. ദർഗകളുടെ പിന്നാലെ പോകുന്ന, ജാറത്തിന്റെ പിന്നാലെ പോകുന്ന, അവരെ വിളിച്ചു തേടുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ചയർപ്പിക്കുന്ന, അവിടെ ബലിയർപ്പിക്കുന്ന ആളുകളുടെ കൂടെ അള്ളാഹു ഉണ്ടാവുകയില്ല. അള്ളാഹു തആല അലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, മുത്തഖികളുടെ കൂടെ ഉണ്ടാവുക. മുത്തഖി എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും സൂക്ഷ്മത പാലിക്കേണ്ടത് അവന്റെ തൗഹീദിന്റെ വിഷയത്തിലാണ്, ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിലാണ്. അള്ളാഹു ആരുടെ കൂടെ ഉണ്ടാകുക? മുത്തഖിയുടെ കൂടെ ഉണ്ടാകുക. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണോ? നമുക്ക് സഖ്വ ഉണ്ടാകണം. അള്ളാഹുവിന്റെ സഹായം വേണോ? നമുക്ക് സഖ്വ ഉണ്ടാകണം. സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു തആല വീണ്ടും പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൂ, സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണ് തീർച്ചയായും അള്ളാഹു ഉള്ളത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, വല്ലദീനഹും മുഹ്സിനൂൻ, നന്മ ചെയ്യുന്ന ആളുകളുടെയും കൂടെ അള്ളാഹു ഉണ്ടാകും. അപ്പൊ രണ്ടാമത്തെ വിഭാഗം മുഹ്സിനുകളാണ്. ഇഹ്സാൻ, തൗഹീദ് ഇല്ലാത്ത എന്തൊരു ഇഹ്സാനാണ്! അവന്റെ വിശ്വാസത്തിൽ ശിർക്കുണ്ടെങ്കിൽ അവൻ ഒരിക്കലും മുഹ്സിനല്ല. അവൻ നന്മ ചെയ്യുന്നവനാകണമെങ്കിൽ, അവന്റെ നന്മ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അവനിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനാണ്, നിബന്ധനയാണ്, അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് കലരാൻ പാടില്ല എന്നുള്ളത്. ഇനി സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു വിശ്വാസികളുടെ കൂടെയാണുള്ളത്, ഈമാനുള്ള ആളുകളുടെ കൂടെ. ഈമാനിൽ ശിർക്കിന്റെയോ കുഫറിന്റെയോ ലാഞ്ചനയുള്ള ആളുകളുടെ കൂടെ കൂടെയല്ല, യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനുകളുടെ കൂടെ അള്ളാഹു തആലയുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ വീണ്ടും ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു തആലയുണ്ട്. ഇവിടെ നാല് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു മുത്തഖികളുടെ കൂടെയുണ്ട്, അള്ളാഹു മുഹ്സിനുകളുടെ കൂടെയുണ്ട്, അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ സാബിറുകളുടെ കൂടെയുണ്ട്, അതുപോലെ തന്നെ വിശ്വാസികളുടെ കൂടെ അള്ളാഹു തആലയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഈ പറഞ്ഞ നാല് വിഭാഗം ആളുകളുടെ അടുത്താണ് അള്ളാഹു തആല ഉള്ളത്. ആ നിലയ്ക്ക് മഅയ്യത്തുൽ ഖാസ, പ്രത്യേകമായ അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള മഅയ്യ, അതുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ വിശേഷണങ്ങൾ നമ്മൾക്കുണ്ടാകണം. അപ്പോഴാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുക. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെയും സഹായം നമ്മൾക്ക് വേറെ പ്രത്യേകിച്ച് ആവശ്യമല്ല. അള്ളാഹു അത് തയ്യാറാക്കും. അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹു തആല കാരണങ്ങൾ വെച്ചുകൊണ്ടും കാരണമില്ലാതെയും അള്ളാഹു നമ്മളെ സഹായിക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും ലഭിക്കണോ? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അതാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം, വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, വൈദസ്തഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞല്ലോ, മുസ്ലിം ഉമ്മത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ആളുകൾ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആരോടാണ് നമ്മൾ പറയേണ്ടത്? ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് സഹായം? അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിനോടെ ചോദിക്കാനുള്ളൂ. അവനാണ് നമ്മളെ സഹായിക്കേണ്ടത്, അവനാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. അള്ളാഹുവിന്റെ മഅയ്യത്തില്ലെങ്കിൽ നമുക്കൊരു നിലക്കും ആരുടെയൊക്കെ സംരക്ഷണം ഉണ്ടായാലും അള്ളാഹുവിന്റെ വിഖായത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരാൾക്കും രക്ഷപ്പെടുക സാധ്യമല്ല. അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈരസ്താൻ തപസ്തഅൻ ബില്ലാ, നീ സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്, കാരണം അള്ളാഹുവാണ് സഹായം നൽകേണ്ടതും നൽകുന്നവനും, അവന് മാത്രമേ സാധിക്കുള്ളൂ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മഖ്ബറകളിലേക്കും ജാരങ്ങളിലേക്കും പോയി അവരുടെ മുമ്പിൽ ആവശ്യങ്ങൾ പറയുക, അവരോട് സഹായം തേടുക എന്നുള്ളത് കടുത്ത തിന്മയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനോട് ചോദിക്കാനാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന മൊത്തവും അങ്ങനെ തന്നെയാണ്. ഒരു സൃഷ്ടിയോട് ചോദിക്കണം, ഏതെങ്കിലും അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കണം, അവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ടേയില്ല വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും. എല്ലാം അള്ളാഹുവിനോട് ചോദിക്കാനാണ് പറയുന്നത്, അള്ളാഹുവിനോട് സഹായം ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവന്റെ സഹായം കിട്ടിയാലേ കാര്യമുള്ളൂ. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഒരു കവി പറഞ്ഞതുപോലെ, നീ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സൃഷ്ടികളോട് ചോദിക്കേണ്ടതില്ല. മനുഷ്യനോട് നീ ഒന്നും ചോദിക്കണ്ട, മനുഷ്യരോട് നീ ഒന്നും ചോദിക്കണ്ട. അടക്കപ്പെടാത്ത മറയിടപ്പെടാത്ത വാതിലിന്റെ ഉടമസ്ഥനോട് നീ ചോദിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഏത് ഭാഷയിലും എത്രയും ചോദിക്കാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു യഗളബു ഇൻ തറക്ത സുആലഹു, നീ അല്ലാഹുവിനോടുള്ള ചോദ്യം പ്രാർത്ഥന നിർത്തിയാൽ അല്ലാഹു ദേഷ്യപ്പെടും. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗളബു, മനുഷ്യരോട് നിരന്തരം ചോദിച്ച അവർക്ക് ഉറപ്പായിരിക്കും, പക്ഷെ അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അവൻ ചോദിച്ചിട്ടില്ലെങ്കിലാണ് ദേഷ്യപ്പെടുക എന്നൊരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രയാസപ്പെടുന്ന ഡൽഹിയിൽ പല ആളുകളും പ്രയാസപ്പെടുന്നുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മൾ ഇതിനുള്ള പ്രശ്നപരിഹാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതിന്റെ പിന്നാലെയാണ് ജനങ്ങളുള്ളത്. 25 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിലെന്നാണ് പറയുന്നത്. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അവർ കരങ്ങൾ ഉയർത്തിയാൽ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മാത്രം അവർ ചോദിച്ചാൽ, അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവിന്റെ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ നിലക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലവ ഇജ്തമഅത അല യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ മാ കതബ ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും നിനക്കൊരു നന്മ ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഒരിക്കലും അതിൽ കൂടുതൽ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അതിനപ്പുറത്തേക്കൊരു സഹായവും ലോകത്തിലുള്ള ആളുകളൊക്കെ നിനക്ക് സഹായിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നാലും അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് ഒരു സഹായവും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മ അത് മനസ്സിലാകാതെ പോയിട്ടുണ്ട്, മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു ഉറപ്പില്ലാതെ ആയിട്ടുണ്ട്. അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശരരിഹി, അല്ലാഹു കണക്കാക്കിയതേ സംഭവിക്കൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആരെന്ത് കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അല്ലാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. വീണ്ടും പറയുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മിൻ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, വഇൻ ഇസ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ലോകത്തിലെ എല്ലാ ആളുകളും നിനക്കെതിരെ നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് വന്നാലും എല്ലാവരും അവരൊക്കെ ഒരുമിച്ചുകൂടി, വഇൻ ഇസ്തമഉ, അവരെല്ലാവരും ഒരുമിച്ചുകൂടുകയാണെങ്കിൽ നിനക്കെതിരെ ഉപദ്രവം ചെയ്യാൻ, പക്ഷെ അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് ഒരു ചുക്കും ഒന്നും ചെയ്യാൻ തന്നെ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ ആളുകളും നമ്മൾക്കെതിരെ തിരിഞ്ഞാലും എല്ലാവരും ഒരുപോലെ നമ്മൾ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് ഒന്നും തന്നെ ഒരു കാര്യവും ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. റുഫിയത്തിൽ അഖ്ലാം വജഫത്തി സുഹബ, അള്ളാഹു കർമ്മങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു, അതേ ഏടുകൾ അത് വറ്റിയിട്ടുണ്ട്, അതിന്റെ അത് അള്ളാഹു തആല നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകം സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്ത് ആർക്കും ഒന്നും ഒരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. വളരെ ചെറുപ്പത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയ്ക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ബോധം ചെറുപ്പത്തിലെ കുട്ടികളിൽ അവരുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടിയുറപ്പിക്കുകയാണ്. വല്ലാത്ത ഉപദേശങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പാഠങ്ങളുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും കാര്യങ്ങളുണ്ട്. അല്ലാഹു സല്ലല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും മുസ്ലിം ഉമ്മത്തിന് എതിരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്, സംഭവിച്ച കഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സഹീഹായ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ തന്നെയുണ്ട്, ചരിത്ര സംഭവങ്ങൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതൊക്കെ വിശ്വാസികൾക്ക് പാഠമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവനാണ് വിശ്വാസി. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്ത് എത്ര വലിയ സന്നാഹങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഒരുക്കിയാലും അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിന്റെ സഹായവും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായം തന്നെയാണ് അടിസ്ഥാനം. ആൾപ്പെരുപ്പമോ അതുപോലെ തന്നെ ആളുകളുടെ എണ്ണത്തിന്റെ വർധനവോ ഒന്നുമല്ല സഹായത്തിന്റെ മാനദണ്ഡം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നാരും വിചാരിക്കണ്ട. നമ്മൾ കുറച്ചാളുകൾ, ന്യൂനപക്ഷമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ പേടിച്ച് ജീവിക്കണം എന്നും വിചാരിക്കേണ്ടതില്ല. ചരിത്രത്തിൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട്. അള്ളാഹു തആല പറഞ്ഞില്ലേ, കം മിൻ ഫിഅത്തിൻ ഖലീല, എത്ര ചെറു ചെറു സംഘങ്ങളാണ്, ഗലബത് ഫിഅത്തൻ കസീറ, വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയത്. ചെറിയ സംഘമായിരുന്നു, പക്ഷെ വലിയ സംഘങ്ങളെ അവർ തോൽപ്പിച്ചു കളഞ്ഞു. ബിഇദ്നില്ല, വെറുതെ അല്ല, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം, അള്ളാഹു തീരുമാനിച്ചതാണ്, അള്ളാഹുവിന്റെ സഹായം ലഭിച്ചതുകൊണ്ടാണ്. വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പം ആൾപ്പെരുപ്പമല്ല വിഷയം. ആളില്ലാത്ത ബദറിൽ, ശത്രുവിന്റെ മൂന്നിലൊന്നു പോലും ഇല്ലാത്ത ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ എണ്ണ ബലം കൊണ്ട് തങ്ങൾക്ക് തന്നെ തിരക്കേടില്ല എന്ന് തോന്നിയ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. അതിനെ സംബന്ധിച്ചും സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറഞ്ഞതെന്താണ്, അന്ന് എണ്ണം കൂടുതലായിരുന്നു. ആ എണ്ണപ്പെരുപ്പം അവർക്ക് ഒരു ഗർവ്, അല്ലെങ്കിൽ അവർക്ക് മുസ്ലിങ്ങൾക്ക് തന്നെ നമ്മൾ തിരക്കേടില്ല എന്നൊരു തോന്നലിലേക്ക് വന്നു. അല്ലാഹു തആല പറഞ്ഞില്ലേ, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറ, നിങ്ങളെ പല സന്ദർഭങ്ങളിൽ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈനിൻ, ഹുനൈൻ യുദ്ധവേളയിൽ, ഇദ് അഅജബത്കും കസറതുകും, നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തി. കുറച്ച് ആളുകളായപ്പോൾ തഫ്സീറുകളിൽ കാണാൻ 12,000 മുസ്ലിം സൈനികന്മാരുണ്ടായിരുന്നു എന്നാണ്. ആ 12,000 ആളുകൾ, 300 വരുന്ന ആളുകളാണ് ബദറിലുള്ളൂ. പക്ഷെ 12,000 ആയപ്പോ ആ കസ്റത്ത്, ആ എണ്ണപ്പെരുപ്പം നിങ്ങൾ ആശ്ചര്യപ്പെടുത്തിയ സന്ദർഭം, ഫലം തുഗ്നി അൻകും ശൈആ, പക്ഷെ ആ കസ്റത്ത് ഉണ്ടല്ലോ, ആ എണ്ണപ്പെരുപ്പം, ആ എണ്ണവർദ്ധനവ് നിങ്ങൾക്ക് ഒരു സഹായവും ചെയ്തില്ല, പരാജയമാണ് ഉണ്ടായത്. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അത് നമുക്ക് പാഠമുണ്ട് സഹോദരങ്ങളെ. ഈ എണ്ണത്തിലെല്ലാ കാര്യം മറിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി തീരുക എന്നുള്ളതാണ് കാര്യം. അവർ കുറച്ചാണെങ്കിൽ അള്ളാഹുന്റെ സഹായം ഉണ്ടാകും. ആ ഒരു ബോധത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹു സഹായിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നെ ദുൽമ ചെയ്യുന്ന ആളുകൾ ആരാകട്ടെ, അവരെ അള്ളാഹു വെറുതെ വിടില്ല. അക്രമം ചെയ്യുന്ന ആളുകൾ അള്ളാഹു ചാലും ഒരിക്കലും വെറുതെ വിടുന്ന പ്രശ്നമല്ല. അള്ളാഹു അതിനെ തൊട്ടൊന്നും അശ്രദ്ധനല്ല. ആരൊക്കെ ആരൊക്കെ പീഡിപ്പിക്കുന്നുണ്ടോ എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അതിൽ അള്ളാഹു ചാല ഗഫലത്തിലല്ല. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അള്ളാഹു ചാല അതിന് കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. وَلَا تَحْسَبَنَّ اللَّهَ وَلَا تَحْسَبَنَّ اللَّهَ غَافِلًا عَمَّا يَعْمَلُ الظَّالِمُونَ അക്രമികൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതേയില്ല. അങ്ങനെ വിചാരിച്ചു പോകണ്ട. അള്ളാഹു ഒന്നും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇബ്രാഹിം സൂറത്തിൽ അള്ളാഹു ചാല പറയുന്നു, وَلَا تَحْسَبَنَّ اللَّهَ غَافِلًا عَمَّا يَعْمَلُ الظَّالِمُونَ ظالمുകൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധനായിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും, അള്ളാഹു തആല അവർക്ക് ലിയൗമിൻ ഒരു ദിവസത്തേക്ക് അവരെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. തശ്ഖസു ഫീഹിൽ അബ്സാർ, അന്ന് കണ്ണുകൾ ഇങ്ങനെ മേലോട്ട് തുറിച്ചു നോക്കുന്ന ആ ഖിയാമത്ത് നാളിലേക്ക് അവരെ പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു തആല പറയുന്നു. സഹോദരങ്ങളെ, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വലിയ അവകാശങ്ങൾ അള്ളാഹുവിന്റെ അടുത്തുണ്ട്. ഇച്ചപ്പൂ ദഅവത്തുൽ മദ്ലൂം, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥന സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഫൈന്നഹാ തുഹ്മലു അലൽ ഗമാം, അത് മേഘങ്ങൾക്കപ്പുറത്തേക്ക് വഹിക്കപ്പെടും, ആകാശ ലോകത്തേക്ക് ആ പ്രാർത്ഥന എത്തും. ഖാല റബ്ബു അസ്സ വജല്ല, അല്ലാഹു തആല പറയുമെന്നാണ്, വഇസ്സതി വജലാലി ലഅൻസുറന്നക വലൗ ബഅദഹീൻ. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? പീഡിപ്പിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ചാല കൊടുക്കുന്ന മറുപടി എന്താണ്? വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തും എന്റെ ജലാലും എന്റെ പ്രതാപവും എന്റെ മഹത്വവും തന്നെയാണ് സത്യം. ലഅൻസുറന്നക വലൗ ബഅദഹീൻ, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിനക്ക് ഞാൻ സഹായം നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുമെന്നാണ്. അള്ളാഹു പറയണം, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പീഡിപ്പിക്കപ്പെടുന്നവനോട്, പീഡിപ്പിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ചാല മറുപടി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, പീഡിപ്പിക്കപ്പെടുന്ന സമുദായമായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പീഡനവും പ്രയാസങ്ങളും ഇല്ലാതെ ഒരിക്കലും യഥാർത്ഥ വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അമ്പിയാക്കന്മാരുടെ മാർഗം അങ്ങനെയായിരുന്നു, സലഫുകളുടെ മാർഗം അങ്ങനെയായിരുന്നു. ഒരുപാട് പീഡനങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പീഡനം വരുമ്പോഴേക്ക് വല്ലാതെ ബേജാറായി പേടിക്കേണ്ട ആളുകളല്ല വിശ്വാസികൾ. ഇതിനൊക്കെ വലിയ മാതൃകകൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ, ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, സഹീഹായ ഹദീസുകളിൽ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരുപാട് അനുഭവങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആവർത്തിക്കപ്പെടുമ്പോൾ എന്ത് തീരുമാനമെടുക്കണം, എന്ത് നിലപാടെടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ശജാഅത്ത് ഉള്ളവരാകണം, ധൈര്യമുള്ളവരാകണം. ജബാൻ അഥവാ ഭീരുക്കളാകാൻ പാടില്ല, ഭീരുക്കളാകാൻ പാടില്ല. വലാ തഹിനു വലാ തഹ്സനു അൻതും അലൂന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഒരിക്കലും ദുർബലരാകാൻ പാടില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതല്ല, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ. ആ ബോധത്തിലേക്ക് വരണം. നമ്മൾ മുഅ്മിനുകളാണ്, വിശ്വാസികളാണ്. നമ്മൾ പേടിക്കേണ്ടവരോ ദുഃഖിക്കേണ്ടവരോ ഭീരുക്കളായി ജീവിക്കേണ്ടവരോ അല്ല. മറിച്ച് നമ്മൾക്കാണ് യഥാർത്ഥത്തിൽ ധൈര്യമുണ്ടാകേണ്ടത്. ആ ധൈര്യം, അത് യഥാർത്ഥത്തിലുള്ള ധൈര്യമാകണമെങ്കിൽ നമ്മൾക്ക് വലിയ ആദർശമുണ്ടാകണം, തൗഹീദ് ഉണ്ടാകണം, തഖ്വയുണ്ടാകണം, ഇഹ്സാൻ ഉണ്ടാകണം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത്തരം മുത്തഖികളുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക, അത്തരം വിശ്വാസികളുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക. ആ രൂപത്തിൽ നമ്മുടെ അമലുകൾ നന്നാക്കാൻ, അള്ളാഹുമായിട്ടുള്ള അവന്റെ നമ്മുടെ ബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുള്ളൂ. അള്ളാഹു പറഞ്ഞത് ഒന്നും കേൾക്കുന്നില്ല. അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ ഹറാമ ഹലാലുകൾ പരിഗണിക്കുന്നേയില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ സഹായം വേണമെന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അടുക്കുക, അത് തന്നെയാണ് പരിഹാരം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പൊംവഴി രക്ഷാമാർഗം നിശ്ചയിക്കും എന്ന് അള്ളാഹുചാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകണം. അള്ളാഹുചാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹുചാല വലിയ പ്രതിഫലം നൽകുകയും അവർക്ക് സബ്ർ ചെയ്യാനും അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരലോകത്ത് അള്ളാഹുചാല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുചാല ഈ നാടിന്റെ നിർഭയത്വം നിലനിർത്തി നല്ല രൂപത്തിൽ തൗഹീദോടുകൂടി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റഹ്മാനുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.